അപ്പൊസ്തലന്മാരുടെ പ്രവൃത്തികൾ അദ്ധ്യായം 21. ഞങ്ങളെല്ലാവരും മൂപ്പന്മാരോട് യാത്ര പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ നേരെ കോസ് ദ്വീപിൽ കപ്പൽ മാർഗമെത്തി. പിറ്റേന്ന് ഞങ്ങൾ റോദോസ് ദ്വീപിലേക്ക് പോയി, അവിടുന്ന് പത്തരയിലേക്കും. പത്തരയിൽ വെച്ച് ഫൊയ്നിക്യ രാജ്യത്തേക്ക് പോകുന്ന ഒരു കപ്പൽ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അതിൽ കയറി യാത്രയായി. ഞങ്ങൾ കുപ്രോസിനടുത്തെത്തി. വടക്കു വശത്തായി കുപ്രോസ് കണ്ടെങ്കിലും ഞങ്ങൾ നിർത്തിയില്ല. ഞങ്ങൾ സുറിയയിലേക്ക് യാത്ര ചെയ്തു. കപ്പലിൽ നിന്ന് അതിന്റെ ചരക്ക് ഇറക്കേണ്ടിയിരുന്നതുകൊണ്ട് സോർ നഗരത്തിൽ ഞങ്ങൾ ഇറങ്ങി. അവിടെ യേശുവിന്റെ ഏതാനും ശിഷ്യന്മാരെ കണ്ടെത്തി. ഞങ്ങൾ അവിടെ അവരോടൊപ്പം 7 ദിവസം താമസിച്ചു. പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞതനുസരിച്ച് യെരുശലേമിലേക്ക് പോകരുതെന്ന് അവർ പൗലോസിന് മുന്നറിയിപ്പ് നൽകി. സന്ദർശനം പൂർത്തിയായപ്പോൾ ഞങ്ങൾ മടങ്ങി. ഞങ്ങൾ യാത്ര തുടർന്നു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള യേശുവിന്റെ ശിഷ്യന്മാർ മുഴുവൻ നഗരത്തിന് പുറത്തു വന്ന് ഞങ്ങളെ യാത്രയാക്കി. ഞങ്ങളെല്ലാം കടൽപ്പുറത്ത് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. അനന്തരം ഞങ്ങൾ യാത്ര പറഞ്ഞ് കപ്പൽ കയറി. ശിഷ്യന്മാർ വീടുകളിലേക്ക് പോകുകയും ചെയ്തു. സോറിൽ നിന്നുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയും തൊലേമായിസിൽ എത്തിച്ചേരുകയും ചെയ്തു. ഞങ്ങൾ സഹോദരന്മാരെ അഭിവാദ്യം ചെയ്യുകയും അവരോടൊത്ത് 1 ദിവസം താമസിക്കുകയും ചെയ്തു. പിറ്റേന്ന് ഞങ്ങൾ തൊലേമായിസ് വിടുകയും കൈസറിയയിലേക്ക് പോകുകയും ചെയ്തു. ഞങ്ങൾ ഫിലിപ്പോസിന്റെ വീട്ടിലേക്ക് പോയി അവിടെ താമസിച്ചു. ഫിലിപ്പോസ് സുവിശേഷ പ്രസംഗകനായിരുന്നു. 7 പ്രത്യേക സഹായികളിൽ ഒരുവനായിരുന്നു അവൻ. അവന് അവിവാഹിതകളായ 4 പെൺമക്കളുണ്ടായിരുന്നു. അവർക്ക് പ്രവചനവരമുണ്ടായിരുന്നു. ഞങ്ങൾ അനേകം ദിവസം അവിടെ തങ്ങി. അതിനുശേഷം യഹൂദയിൽ നിന്നും അഗബോസ് എന്നൊരു പ്രവാചകൻ അവിടെ വന്നു. അവൻ ഞങ്ങളുടെ അടുത്തു വന്ന് പൗലോസിന്റെ അരപ്പട്ട വാങ്ങി. എന്നിട്ട് അതുകൊണ്ട് അഗബോസ് തന്റെ തന്നെ കൈകാലുകൾ കെട്ടി. അയാൾ പറഞ്ഞു,
പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഇങ്ങനെയാണ് ഈ അരപ്പട്ട ധരിക്കുന്ന അവനെ യഹൂദർ ബന്ധിക്കുക, എന്നിട്ടവർ അവനെ ജാതികൾക്ക് നൽകും.
ഞങ്ങളെല്ലാം ഈ വാക്കുകൾ കേട്ടു. അതിനാൽ ഞങ്ങളും യേശുവിന്റെ പ്രാദേശിക ശിഷ്യന്മാരും പൗലോസിനോട് യെരുശലേമിലേക്ക് പോകരുതെന്ന് യാചിച്ചു. എന്നാൽ പൗലോസ് പറഞ്ഞു,
നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എന്തിനാണിങ്ങനെ എന്നെ സങ്കടപ്പെടുത്തുന്നത്? യെരുശലേമിൽ ബന്ധിതനാകാൻ ഞാൻ തയ്യാറാണ്. കർത്താവായ യേശുവിന്റെ നാമത്തിനു വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ്.
യെരുശലേമിൽ പോകുന്നതിൽ നിന്നും അവനെ തടയാനോ നിർബന്ധിക്കാനോ ഞങ്ങൾക്കാകുമായിരുന്നില്ല. അതിനാൽ ഞങ്ങൾ അഭ്യർത്ഥന നിർത്തി ഇങ്ങനെ പറഞ്ഞു,
കർത്താവിന്റെ ഇംഗിതം നടപ്പാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഏതാനും ദിവസങ്ങൾക്കു ശേഷം ഞങ്ങൾ തയ്യാറായി യെരുശലേമിലേക്ക് പുറപ്പെട്ടു. കൈസരിയയിൽ നിന്നുള്ള യേശുവിന്റെ ശിഷ്യന്മാരിൽ ചിലർ ഞങ്ങളോടൊത്ത് യെരുശലേമിലേക്ക് വന്നു. കുപ്രോസുകാരനായ മ്നാസോനിന്റെ വസതിയിലേക്ക് ആ ശിഷ്യന്മാർ ഞങ്ങളെ കൊണ്ടുപോയി. അയാൾ യേശുവിന്റെ ആദ്യ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. അയാൾ ഞങ്ങളെ അവിടെ താമസിപ്പിക്കാൻ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. യെരുശലേമിലെ വിശ്വാസികൾക്ക് ഞങ്ങളുടെ ആഗമനം ആഹ്ലാദമേകി. അടുത്ത ദിവസം പൗലോസ് ഞങ്ങളോടൊപ്പം യാക്കോബിനെ സന്ദർശിക്കാൻ പോയി. മൂപ്പന്മാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജാതികളുടെ ഇടയിൽ പലതും പ്രവർത്തിക്കാൻ ദൈവം തന്നെ എങ്ങനെ വിനിയോഗിച്ചുവെന്ന് അവൻ അവരോട് പറഞ്ഞു. തന്നിലൂടെ ദൈവം പ്രവർത്തിച്ചത് മുഴുവൻ അവൻ അവരോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട നേതാക്കൾ ദൈവത്തെ പുകഴ്ത്തി. എന്നിട്ടവർ പൗലോസിനോട് പറഞ്ഞു,
സഹോദര, 1000 കണക്കിന് യഹൂദർ വിശ്വാസികളായത് നിനക്ക് കാണാം. എന്നാൽ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കുകയെന്നത് വളരെ പ്രധാനമാണെന്ന് അവർ കരുതുന്നു. ഈ യഹൂദർ നിന്റെ ഉപദേശത്തെ കേട്ടു. അന്യരാജ്യങ്ങളിൽ ജാതികളോടൊപ്പം വസിക്കുന്ന യഹൂദരോട് മോശയുടെ ന്യായപ്രമാണം ഉപേക്ഷിക്കുവാൻ നീ പറയുന്നത് അവർ കേട്ടു. ആ യഹൂദരോട് തങ്ങളുടെ കുട്ടികളുടെ പരിച്ഛേദന കർമ്മം നടത്തരുതെന്നും യഹൂദ ആചാരങ്ങൾ അനുസരിക്കരുതെന്നും നീ പറഞ്ഞതായി അവർ കേട്ടു. ഞങ്ങൾ എന്തു ചെയ്യണം? നീ വന്നതായി ഇവിടുത്തെ യഹൂദ ജനത അറിയും. അതിനാൽ നീ എന്തു ചെയ്യണമെന്ന് ഞങ്ങൾ പറയാം. ഞങ്ങളിൽ 4 പേർ വ്രതം സ്വീകരിച്ചിട്ടുണ്ട്. അവരെ കൂട്ടിക്കൊണ്ട് അവരോടൊപ്പം ശുദ്ധീകരണ കർമ്മം നിർവഹിക്കുക, അവരുടെ ചിലവുകൾ വഹിക്കുക. അപ്പോൾ അവർക്ക് ഞങ്ങളുടെ ശിരോമുണ്ഡനം നടത്താനാവും. അങ്ങനെ ചെയ്താൽ ആളുകൾക്കിടയിൽ നിന്നെപ്പറ്റി കേട്ടതൊന്നും സത്യമല്ലെന്ന് തെളിയിക്കാൻ കഴിയും. നീ നിന്റെ ജീവിതത്തിൽ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കും. ഞങ്ങൾ ഇതിനകം തന്നെ ജാതികളിൽ നിന്നുള്ള വിശ്വാസികൾക്കൊരു കത്ത് അയച്ചു കഴിഞ്ഞു. അതിൽ ഇങ്ങനെ പറയുന്നു, വിഗ്രഹങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ടത് ഭക്ഷിക്കരുത്, രക്തം രുചിക്കരുത്, ശ്വാസം മുട്ടിച്ച് കൊല്ലപ്പെട്ട മൃഗങ്ങളെ ഭക്ഷിക്കരുത്, ഒരു തരത്തിലുള്ള ലൈംഗിക പാപവും അരുത്.
അപ്പോൾ പൗലോസ് ആ നാലു പേരെ തന്നോടൊപ്പം കൂട്ടി. പിറ്റേന്ന് ശുദ്ധീകരണ കർമ്മത്തിൽ പൗലോസും പങ്കാളിയായി. എന്നിട്ടവർ ദൈവാലയത്തിലേക്ക് പോയി. ശുദ്ധീകരണ കർമ്മങ്ങൾ അവസാനിക്കുന്ന സമയം അവൻ പ്രഖ്യാപിച്ചു. അപ്പോൾ ഓരോരുത്തർക്കും വേണ്ടി വഴിപാട് അർപ്പിക്കപ്പെടുമെന്നും അവൻ അറിയിച്ചു. ആ ഏഴ് ദിവസങ്ങളും കഴിയാറായി. പക്ഷേ ആസയിൽ നിന്നുള്ള ഏതാനും യഹൂദർ ദൈവാലയത്തിൽ പൗലോസിനെയും കണ്ടു. അവർ ജനക്കൂട്ടത്തെ ഇളക്കിവിട്ട് പൗലോസിനെ പിടിപ്പിച്ചു. അവർ വിളിച്ചു കൂവി,
യഹൂദരെ സഹായിക്കുക, മോശയുടെ നിയമങ്ങൾക്കെതിരായതൊക്കെ പഠിപ്പിക്കുന്നവനാണിവൻ. ഈ ദൈവാലയത്തിനും ജനതയ്ക്കും എതിരായി ഈ കാര്യങ്ങൾ ഇവൻ എല്ലായിടത്തും എല്ലാവരെയും പഠിപ്പിക്കുന്നു. ഇപ്പോഴവൻ ഏതാനും യവനക്കാരെ ദൈവാലയമുറ്റത്ത് കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. ഈ വിശുദ്ധ സ്ഥലത്തെ അവൻ അശുദ്ധമാക്കിയിരിക്കുന്നു.
യഹൂദർ അങ്ങനെ പറയാൻ കാരണം അവർ ത്രോഫിമോസിനോടൊപ്പം പൗലോസിനെ യെരുശലേമിൽ കണ്ടിട്ടുണ്ട് എന്നതാണ്. ത്രോഫിമോസ് ജാതികളിൽ നിന്നുള്ള എഫസോസുകാരനാണ്. പൗലോസാണവനെ ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്നതെന്നാണ് അവർ കരുതിയത്. യെരുശലേം വാസികൾ ഒന്നടങ്കം ഇളകിമറിഞ്ഞു. അവർ ഓടിവന്ന് പൗലോസിനെ പിടികൂടി. അവരവനെ ദൈവാലയത്തിലെ വിശുദ്ധ സ്ഥലത്തു നിന്നും വലിച്ചിറക്കി. ഉടൻ തന്നെ ദൈവാലയ കവാടങ്ങൾ അടയ്ക്കപ്പെടുകയും ചെയ്തു. ആളുകൾ പൗലോസിനെ വധിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നഗരത്തിലാകമാനം കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് റോമാ സൈനാധിപൻ മനസ്സിലാക്കി. പെട്ടെന്നു തന്നെ അയാൾ ആളുകൾ കൂടി നിൽക്കുന്നിടത്തേക്ക് ചെന്നു. ഏതാനും ശതാധിപന്മാരെയും ഭടന്മാരെയും അയാൾ കൂടെ കൂട്ടിയിരുന്നു. ജനങ്ങൾ സൈനാധിപനെയും ഭടന്മാരെയും കണ്ടു. അതിനാൽ അവർ പൗലോസിനെ തല്ലുന്നത് നിർത്തി. സൈനാധിപൻ പൗലോസിന്റെ അടുത്തു ചെന്നു അവനെ പിടികൂടി. അവനെ ചങ്ങല കൊണ്ട് ബന്ധിക്കാൻ അവൻ ഭടന്മാരോട് കൽപ്പിച്ചു. എന്നിട്ട് സൈനാധിപൻ ചോദിച്ചു,
ആരാണിയാൾ? എന്താണിയാൾ ചെയ്ത തെറ്റ്?
അവിടെ ഉണ്ടായിരുന്ന ചിലർ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. മറ്റു ചിലർ വേറെ എന്തൊക്കെയോ പറഞ്ഞു. ഈ കോലാഹലവും ആശയക്കുഴപ്പവും കാരണം അയാൾക്ക് സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ പൗലോസിനെ സൈനിക കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാൻ അയാൾ ഭടന്മാരോട് ആജ്ഞാപിച്ചു. എല്ലാവരും അവരെ പിന്തുടരുകയായിരുന്നു. പൗലോസ് പടിക്കലെത്തിയപ്പോൾ ഭടന്മാർ അവനെ എടുത്തു. ആളുകൾ അക്രമാസക്തരായതിനാൽ പൗലോസിനെ രക്ഷിക്കുന്നതിനാലാണ് അവരങ്ങനെ ചെയ്തത്. ആളുകൾ വിളിച്ചു കൂവി,
അവനെ കൊല്ലുക!
ഭടന്മാർ പൗലോസിനെ സൈനിക കേന്ദ്രത്തിലേക്ക് നയിച്ചു. അവിടെ പ്രവേശിക്കുമ്പോൾ അവൻ സൈന്യാധിപനോട് ചോദിച്ചു,
താങ്കളോട് ഞാൻ ചിലത് പറയട്ടെയോ?
സൈന്യാധിപൻ പറഞ്ഞു,
നീ യവനഭാഷ സംസാരിക്കുന്നു, എന്നാൽ ഞാൻ കരുതിയവനല്ലേ നീ? അടുത്ത കാലത്ത് സർക്കാരിനെതിരെ കലാപമുണ്ടാക്കിയ മിസ്ലിംകാരനാണ് നീയെന്നാണ് ഞാൻ കരുതിയത്. അയാൾ 4000 കൊലയാളികളെ മരുഭൂമിയിലേക്ക് നയിച്ചു.
പൗലോസ് പറഞ്ഞു,
അല്ല, ഞാൻ തർസോസുകാരനായ ഒരു യഹൂദനാണ്. കിലിക്കയിലാണ് തർസോസ്. ഞാൻ ആ പ്രധാന നഗരത്തിലെ ഒരു പൗരനാണ്. ദയവായി ജനങ്ങളോട് സംസാരിക്കാൻ എന്നെ അനുവദിച്ചാലും.
സൈന്യാധിപൻ പൗലോസിനെ അതിനനുവദിച്ചു. അതിനാൽ അവൻ പടികൾക്ക് മുകളിൽ കയറി നിന്നു. ആളുകളോട് അടങ്ങിയിരിക്കാൻ കൈകൊണ്ട് അവൻ ആംഗ്യം കാണിച്ചു. ജനങ്ങൾ അടങ്ങുകയും പൗലോസ് അവരോട് പ്രസംഗിക്കുകയും ചെയ്തു. അവൻ യഹൂദരുടെ ഭാഷയിലാണ് പ്രസംഗിച്ചത്.